തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. ഒന്ന് തെസ്സലോനിക്കർ അതിന്റെ 3-ാം അധ്യായം അതിന്റെ 12-ഉം 13-ഉം വാക്യങ്ങളാണ്. ഈ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനമാണ് അപ്പോസ്തലനായ പൗലോസ് ആദ്യം എഴുതുന്ന ലേഖനം. അപ്പോസ്തലനായ പൗലോസ് ഒരുപക്ഷെ കർത്താവിന്റെ ക്രൂശീകരണം അത് കഴിഞ്ഞ 4-5 വർഷങ്ങൾക്കകം അവിടുന്ന് മുന്നോട്ട് പൗലോസ് ക്രിസ്തീയ മാർഗത്തിലേക്ക് മുന്നോട്ട് വന്നിരിക്കാം. അങ്ങനെ വന്നെങ്കിൽ ഒരു 10-15 വർഷത്തിന് ശേഷം പൗലോസ് താൻ ആദ്യമായിട്ട് ലേഖനം എഴുതാനായിട്ട് തുടങ്ങും. ആദ്യം എഴുതുന്ന ലേഖനം 1 തെസ്സലോനിക്കരാണ്. നോക്കുക, നമുക്ക് പരിചിതനായ പൗലോസ് താൻ ആദ്യം എഴുതുന്ന ലേഖനത്തിൽ തന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാം. 1 തെസ്സലോനിക്കർ അതിന്റെ 3-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അണിഞ്ഞരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നാം ഈ വരികള് ഇങ്ങനെ മാല പോലെ വായിച്ചു പോകുമ്പോൾ ഇതിന്റെ അർത്ഥം എത്ര പേര് ഒറ്റ വായനയിലെ മനസ്സിലാക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ നാം ആ വരികളെ ശ്രദ്ധിച്ചു നോക്കുക. ആ വരികളിൽ പറയുന്നത് സ്നേഹം വർദ്ധിക്കുന്നതിനെ കുറിച്ചാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അതായത് ഇവിടെയുള്ള തെസ്സലോനിക്കയിലുള്ള സഭയിലുള്ള ഈ പ്രദേശത്തുള്ള ആളുകളോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് വേണം? നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടും നിങ്ങൾക്ക് സ്നേഹമുണ്ടായിരിക്കണം. നിങ്ങൾ അന്യോന്യവും എല്ലാവരോടും സ്നേഹമുണ്ടാകണം. അത് കേവലം സ്നേഹമല്ല. ആ സ്നേഹം എന്താണ്? അത് വർദ്ധിച്ച് കവിയുന്ന അളവിലുള്ള ഒരു സ്നേഹമാണ്. മെസ്സേജ് ബൈബിളില് ഞാൻ ആ ഭാഗം ശ്രദ്ധിച്ചപ്പോ ആ സ്നേഹത്തിന് ഒരു വലിയ വെള്ളച്ചാട്ടം പോലെ പറഞ്ഞിരിക്കുന്നു. ആ സ്നേഹം വന്ന് നമ്മുടെ ജീവിതത്തെ നിറച്ച് ആ സ്നേഹം നിറഞ്ഞു കവിയുമ്പോ അത് നമ്മുടെ ജീവിതത്തെ നിറച്ചതിന് ശേഷം അത് മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുന്ന വലിയ സ്നേഹത്തിന്റെ ഒരു കവിഞ്ഞൊഴുക്കിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. വലിയൊരു കവിഞ്ഞൊഴുക്ക്. ആ സ്നേഹം അങ്ങനെ കവിഞ്ഞൊഴുകുമ്പോ അതുമൂലം എന്താ സംഭവിക്കുന്നത്? അങ്ങനെ വന്നിട്ട് അതിന്റെ 13-ാം വാക്യം നോക്കുക. 12-നെ സ്നേഹത്തിന്റെ ഒരു വലിയ കവിഞ്ഞൊഴുക്കായിട്ട് നമ്മൾ പറയുന്നു. അതിനെ അടുത്ത വാക്യവുമായിട്ട് അതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ കവിഞ്ഞൊഴുകി ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടുമെന്ന് നോക്കുക. ഇവിടെ എന്താണ് നമ്മൾ വായിച്ചത്? സ്നേഹമാണ് യഥാർത്ഥ വിശുദ്ധി. അല്ലെങ്കിൽ യഥാർത്ഥ വിശുദ്ധി സ്നേഹമാണ് എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ സാരം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ കാര്യം വ്യക്തമായോ? അന്യോന്യമുള്ള സ്നേഹം വർദ്ധിച്ചു വന്നിട്ട് ഇങ്ങനെ എന്ത് സംഭവിക്കും? ഇങ്ങനെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും. നോക്കുക, നമ്മൾ പലപ്പോഴും വിശുദ്ധിയെ സ്നേഹവുമായിട്ട് ചേർത്ത് ചിന്തിക്കാറില്ല. വിശുദ്ധി എന്ന് പറയുമ്പോ അത് വളരെ കനപ്പെട്ട ഒരു കാര്യം പോലെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും. സ്നേഹം എന്തോ ലളിതമായ വളരെ ടെൻഡറായ എന്തോ ഒരു കാര്യമായിട്ടും ചിന്തിക്കും. ഇത് തമ്മിലൊരു ബന്ധമുള്ളതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നുകയില്ല. എന്നാൽ ദൈവവചനത്തിൽ നമ്മൾ കണ്ടതെന്താ? യഥാർത്ഥ വിശുദ്ധി എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ്. നിങ്ങൾ അന്യോന്യമുള്ള സ്നേഹം, മറ്റുള്ളവരോടുള്ള സ്നേഹം ഇങ്ങനെ കവിഞ്ഞു വർദ്ധിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? വിശുദ്ധിയില് അനിന്യരായിട്ട് ദൈവമുമ്പാകെ വെളിപ്പെടും. അപ്പൊ നോക്കുക, സ്നേഹം കൈമുതലായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധി വേറിട്ട് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നുള്ള നിലയിൽ പോലും നമുക്ക് പറയത്തക്കവണ്ണമാണ് ഈ വാക്യം അർത്ഥമാക്കുന്നത്. യഥാർത്ഥ വിശുദ്ധി എന്ന് പറയുന്നത് സ്നേഹമാണ്. പലപ്പോഴും നമ്മൾ വളരെ വിശുദ്ധിയെക്കുറിച്ച് വാചാലമായിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. വിശുദ്ധി വേണം, വിശുദ്ധി ജീവിതത്തിലെ, വിശുദ്ധി പെരുമാറ്റത്തില്, വാക്കില്, നോട്ടത്തില്, പ്രവർത്തനങ്ങളില് ഒക്കെ വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ പറയുന്നു. പക്ഷെ സഹോദര സഹോദരി, ഞാനും നീയും ഒത്തിരി വിശുദ്ധി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സ്നേഹത്തിൽ നിന്ന് നമ്മുടെ വിശുദ്ധി അന്ന് വേർപെട്ടു പോയാൽ ദൈവവചനം അർത്ഥമാക്കുന്നത് ആ കാര്യമല്ല. നമ്മൾ പലപ്പോഴും ഒരു ദൈവദാസൻ പറഞ്ഞു, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പരീശന്മാരുടെ ഒരു വിശുദ്ധിയില്ലേ, ആരോടും സ്നേഹമൊന്നുമില്ല, സ്നേഹമൊന്നുമില്ല, അവർക്ക് എല്ലാം കളിയിട തെറ്റാതെ ന്യായപ്രമാണം മുഴുവൻ ആചരിക്കുന്നുണ്ട് എല്ലാം. ഓ, പോയിട്ട് പുറത്ത് ചന്തയിൽ പോയിട്ട് വന്നാൽ അവര് കൈയെഴുതാൻ എത്ര നേരമെടുക്കും, കുളിക്കാൻ എത്ര നേരമെടുക്കും. ഓ, ദൈവത്തെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായിട്ട് ചെല്ലുമ്പോൾ ആചാരപരമായ ചടങ്ങുകൾക്ക് എത്ര നേരമെടുക്കും. ഓരോ കൊച്ചു കാര്യത്തിലും അവര് പതാരം കൊടുക്കുന്നതിൽ എല്ലാത്തിലും അവർ വളരെ ന്യായപ്രമാണത്തെ കടുകിട തെറ്റാതെ അവരാചരിച്ചു പോരുകയാണ്. പക്ഷേ ആ പരീക്ഷന് അടുത്തു നിൽക്കുന്ന ചുങ്കക്കാരനോട് എന്തില്ല, സ്നേഹമില്ല. അങ്ങനെയുള്ള കേവലം ഒരു വിശുദ്ധി അതല്ല ദൈവജനം എന്നെയും നിന്നെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള പരീക്ഷൻ കടന്നു വരുമ്പോ ഒരിക്കലെ ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ ഒരു മാംസമൊന്നുമില്ലാത്ത ഒരു തലയോട്ടിയും ഓ ഒരു മനുഷ്യന്റെ അസ്ഥികൂടവും ഇങ്ങനെ രാത്രിയിൽ നടന്നു വന്നാൽ എങ്ങനെ ഇരിക്കും. അതുപോലാണ് സ്നേഹമില്ലാത്ത വിശുദ്ധി മാത്രമുള്ള ഒരു പരീക്ഷൻ. സഹോദര സഹോദരി, ഞാനും നീയും വിശുദ്ധിയെക്കുറിച്ച് ധാരാളമായി സംസാരിക്കുകയും ചിന്തിക്കുകയും അതിനായിട്ടൊരു നിലപാടെടുക്കുകയും ചെയ്ത് നാളുകൾക്ക് ശേഷം നമ്മൾ ഈ പരീശന്മാരെ പോലെ ആയി തീർന്നിട്ടുണ്ടോ? ആളുകൾക്ക് നമ്മുടെ അടുത്ത് കടന്നു വരാൻ ഒക്കെയില്ല. നമ്മൾ വളരെ ഇങ്ങോട്ട് അടുക്കരുത്, ഞാൻ വിശുദ്ധൻ. പഴയ ദിവസത്തിൽ അങ്ങനെ ഒരു വചനമുണ്ടല്ലോ, ഇങ്ങോട്ട് അടുക്കരുത്, ഞാൻ വളരെ വിശുദ്ധൻ എന്നുള്ള നിലയിൽ ആളുകൾക്ക് ഒരു ഫോർമിഡബിൾ ടൈപ്പായിട്ട്, ആളുകൾക്ക് സമീപിക്കാൻ ഒക്കാത്തവരായിട്ട്, സ്നേഹവുമായിട്ട് നമുക്കൊരു കുലബന്ധം പോലും ഇല്ലാത്തവരായിട്ട് നമ്മൾ ഇങ്ങനെ ആയിത്തീർന്നാൽ ദൈവജനം അതല്ല ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. സ്നേഹമാണ് സ്നേഹം, അതിൽ നിന്ന് അത് യഥാർത്ഥ വിശുദ്ധി എന്ന് പറയുന്നത് സ്നേഹമാണ്. നോക്കുക, ഇതാണ് ഈ രണ്ട് വാക്യങ്ങളുടെ അർത്ഥം. നിങ്ങൾക്ക് അന്യോന്യം മറ്റുള്ളവരോടുമുള്ള സ്നേഹം വർദ്ധിച്ച് കവിഞ്ഞ് ഇങ്ങനെ നിങ്ങളെ വിശുദ്ധീകരണത്തിൽ അനിന്യരായിട്ടില്ല. ഇങ്ങനെ സ്നേഹം വർദ്ധിച്ചതേ ഉള്ളൂ വിശുദ്ധീകരണത്തിൽ അനിന്യരായിട്ടുള്ളൂ. അതെങ്ങനെ നോക്കുന്നത്? ഇവിടെ സ്നേഹം വർദ്ധിക്കുമ്പോൾ അവിടെ എങ്ങനെ വിശുദ്ധിയിൽ അനിന്യരായിത്തീരുന്നത്? ചിലപ്പോ പറയാറുണ്ടല്ലോ, നമ്മള് ആറ്റു തീരത്തോടൊക്കെ പോകുമ്പോൾ ഇവിടെ വലിയ വെള്ളപ്പൊക്കമൊക്കെ കാണുമ്പോൾ പറയും, അങ്ങ് മലയില് ചെയ്തിട്ടുണ്ട്, മഴ പെയ്തിട്ടുണ്ട്, അതാ ഇവിടെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് പോലെ എന്റെയും നിന്റെയും ജീവിതത്തിൽ സ്നേഹത്തില് ഒരു കവിയൽ ഉണ്ടാകുമ്പോൾ, ഒരു വർധന ഉണ്ടാകുമ്പോൾ അത് വിശുദ്ധിയിലെ പ്രതിഫലിക്കും. സ്നേഹവും വിശുദ്ധിയും അത് അന്യോന്യ ബന്ധമില്ലാത്ത കാര്യങ്ങളല്ല. യഥാർത്ഥ വിശുദ്ധി എന്ന് പറയുന്നത് സ്നേഹമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. സ്നേഹം ദൈവവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. 1 കൊരിന്ത്യർ 13 അത് അവസാനിക്കുന്നത് അങ്ങനെയാണ്. അവിടെ നാം സ്നേഹത്തിന്റെ അധ്യായം അവസാനിക്കുമ്പോൾ മറ്റെല്ലാം ഇല്ലാതെ പോയാലും ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കും. എന്നിട്ട് അവിടെ തന്നെ വേറൊരു താരതമ്യം പറയും. എല്ലാം ഈ ഭൂമിയില് പല കാര്യങ്ങളുണ്ട്, അതെല്ലാം ഇവിടെ വെച്ച് തന്നെ അങ്ങ് തീർന്നു പോകും. ഇവിടെ വെച്ച് തീർന്നു പോകും വലിയ പരിജ്ഞാനം, അതുപോലെ തന്നെ ആത്മപരങ്ങള്, അന്യഭാഷയിൽ സംസാരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു വന്നിട്ട് നിലനിൽക്കുന്ന മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്ന് നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. നോക്കുക, നാം സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോ പലപ്പോഴും പറഞ്ഞല്ലോ, നിത്യതയിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ അവശേഷിക്കുന്നത് എന്താണ്? അവിടെ നിത്യതയിൽ ചെല്ലുമ്പം അവിടെ ഈ നമ്മൾ ഈ പറഞ്ഞ പരിജ്ഞാനമോ ഓ വലിയ അറിവോ വരങ്ങളോ ഇതൊന്നും അവിടെ ഉണ്ടാവുകയില്ല. അവിടെ പിന്നെ എന്താ അവശേഷിക്കുന്നത്? പോട്ടെ, ഇവിടെ പറഞ്ഞ നിലനിൽക്കുമെന്ന് പറഞ്ഞ വിശ്വാസവും പ്രത്യാശയും നിത്യതയിൽ ഉണ്ടാവുമോ? അവിടെ കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്, പിന്നെന്തിനാ അവിടെ വിശ്വാസം? അവിടെ വിശ്വാസത്തിന്റെ ആവശ്യമില്ല, അവിടെ പ്രത്യാശയുടെ ആവശ്യമില്ല. പക്ഷെ അവിടെ എന്തുണ്ട്? അവിടെ സ്നേഹമുണ്ട്, സ്നേഹമുണ്ട്. സ്നേഹം ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. അത് മാറ്റി നിർത്തിയിട്ട് നമ്മള് ദൈവവചനത്തിലെ ഏതെങ്കിലും വേറൊരു സത്യത്തോട് അങ്ങ് കൂറ് പ്രഖ്യാപിച്ചു പോയാൽ, ഓ അത് മാത്രം മതി എന്നുള്ള നിലയിൽ നിന്ന് പോയാൽ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ഒത്തിരി അകന്നു പോകും എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം. നോക്കുക, സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അത് എന്നും നിലനിൽക്കുന്നതാണ്, എന്നും നിലനിന്നതുമാണ്. കഴിഞ്ഞ കാല നിശ്ചിതയെക്കുറിച്ച് നമുക്കറിയാം. കഴിഞ്ഞ കാല നിശ്ചിത, അതായത് ദൈവം മാത്രം ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം, അത് എത്ര നാളായിരുന്നു നമുക്കറിഞ്ഞുകൂടാ. ആ കഴിഞ്ഞ കാല നിത്യതയിൽ അതിനുശേഷം എന്ത് ചെയ്തു? ദൈവം മനുഷ്യരെ സൃഷ്ടിക്കാനായിട്ട് തീരുമാനിച്ചു. ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതും ഒക്കെയായിട്ട് മനുഷ്യരെ സൃഷ്ടിക്കുന്നതും ഒക്കെയായിട്ട് ഈ കാലം ആരംഭിച്ചു. ഈ കാലം കഴിഞ്ഞതിന് ശേഷം, ചൈ എന്ന് പറയുന്ന ആ കാലത്തിന്റെ ആ കാര്യം കഴിഞ്ഞതിന് ശേഷം വീണ്ടും സഭയെ നിത്യതയിലേക്ക് ചേർത്ത് വീണ്ടും ഒരു നിത്യത തുടരുകയാണ് ചെയ്യുന്നത്. രണ്ട് നിത്യതയ്ക്കിടയിൽ ഒരു കാലം, ഇതാണ് ഈ നമ്മുടെ നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. ഇങ്ങനെയുള്ളപ്പോ നമ്മൾ പലപ്പോഴും കാണുന്ന പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ കാലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ, സ്നേഹമെന്ന് പറയുന്നതോ, സ്നേഹമെന്ന് പറയുന്നത് കഴിഞ്ഞ കാല നിത്യതയിലുണ്ടായിരുന്നു. കഴിഞ്ഞ കാല നിത്യതയിൽ എങ്ങനെയാ സ്നേഹമുള്ളത്? എങ്ങനെയാ സ്നേഹമുള്ളത്? കഴിഞ്ഞ കാല നിത്യതയിൽ ആരാ ഉള്ളത്? ദൈവം മാത്രമേ ഉള്ളൂ. ദൈവം മാത്രം ഉള്ളപ്പോൾ എങ്ങനെയാ അവിടെ സ്നേഹമുള്ളത്? ദൈവം സ്നേഹമാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ ആ സ്നേഹം, ദൈവം സ്നേഹമാണ്, ആ സ്നേഹം കഴിഞ്ഞ കാല നിത്യതയിൽ ഉണ്ടായിരുന്നു. ഒരു ഈ ത്രിത്വ ഉപദേശത്തെ കുറിച്ച് പറയുമ്പോ അവിടെ ഏറ്റവും എനിക്ക് സന്തോഷകരമായി തോന്നിയ ഒരു വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് കഴിഞ്ഞ കാല നിത്യതയിൽ ദൈവം മാത്രമേ ഉള്ളായിരുന്നു എന്ന് നമ്മൾ പറയുകയാണെന്നിരിക്കട്ടെ, ശരി, അങ്ങനെ ദൈവം മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവം ഏകനുമായിരുന്നെങ്കിൽ, ദൈവം ഏകനുമായിരുന്നെങ്കിൽ സ്നേഹം അവിടെ നിലനിൽക്കും. ഒറ്റയ്ക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം എന്ന് പറഞ്ഞാൽ വെള്ളം പോലാണ്, അതിനെന്തേ പറ്റിയുള്ളൂ? അതിന് പകരപ്പെടണം, ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് ഒഴുകണം, എന്നാലേ സ്നേഹം സ്നേഹമാകുകയുള്ളൂ. കഴിഞ്ഞ കാല നിത്യതയിൽ ദൈവം ഉണ്ടായിരുന്നു, ശരി, പക്ഷെ ദൈവം ഏകനായിരുന്നെങ്കിൽ സ്നേഹം പങ്കുവെക്കപ്പെടാത്ത സ്നേഹം, ഒരു കുടത്തിലിരിക്കുന്ന വെള്ളം പോലെ അങ്ങനെ ഇരുന്നാൽ അത് സ്നേഹമല്ല. ആ അതുകൊണ്ടാണ് ദൈവം ത്രിത്വമാണെന്ന് പറയുന്നത് എന്ന് ഒരു വ്യാഖ്യാനം കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, മൂന്ന് പേരുണ്ടായിരുന്നു, ത്രിത്വമുണ്ടായിരുന്നു, സ്ത്രീ ഏകനായിരുന്നു. ഓ, മൂന്ന് വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു, അവർക്കെത്തി ഞാനൊക്കും ഈ സ്നേഹം പങ്കുവയ്ക്കപ്പെടാനായിട്ടൊക്കും. പ്രിയമുള്ളവരെ, അതിന്റെ തലകാരി കീറാനായിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ കാല നിത്യതയിൽ ദൈവം മാത്രമുള്ള ആ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു? സ്നേഹമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ കാലത്തിലേക്ക് വന്നപ്പോഴോ, ചൈ മനുഷ്യനുള്ള ഈ കാലത്തിലേക്ക് വന്നപ്പോഴോ, അവിടെയും ദൈവത്തിന്റെ സ്നേഹം നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ പാടിയ പാട്ടിലുണ്ടല്ലോ, ദൈവത്തിന്റെ സ്നേഹം ക്രൂശിൽ കണ്ടിടുക എന്ന് നമ്മൾ പാടി. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ പ്രതിഫലനമാണ് ക്രൂശിലെ നമ്മൾ കാണുന്നത്. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ദൈവം യഥാർത്ഥ സ്നേഹം എന്തെന്ന് കാട്ടിക്കൊടുത്തു. ഓ, കഴിഞ്ഞ കാല നിത്യതയിൽ സ്നേഹമുണ്ടായിരുന്നു, കാലത്തിലെ സ്നേഹമുണ്ട്, സ്നേഹത്തിന്റെ പ്രദർശനമുണ്ട്. അതുപോലെ തന്നെ വരാൻ പോകുന്ന നിത്യതയിലും എന്തുണ്ടാവും? സ്നേഹമുണ്ട്. അവിടെ ദൈവം മാത്രമല്ല ഉള്ളത്. ഓ, യേശുക്രിസ്തു ആദ്യജാതന്റെ ഇളയ സഹോദരന്മാരായിട്ട് സഹോദരിമാരായിട്ട് നമ്മളും അവിടെ ഉണ്ടാവും. സ്നേഹത്തിന്റെ ഒരു ഒരു കെട്ടഴിച്ചുവിടലാണ് വരാൻ പോകുന്ന നിത്യതയിലും ഉണ്ടാവുക. നോക്കാം, സ്നേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഇന്ന് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനുള്ള പ്രാധാന്യം നമ്മൾ ഓർക്കണം. എന്താ പറയുന്നത്? നമ്മൾ 1 കൊരിന്ത്യർ 13 വായിച്ചല്ലോ, അതിന്റെ തൊട്ട് മുകളിലെ വാക്യം നോക്കുക, 12 ഒടുവിലത്തെ വാക്യം നോക്കുക. ഈ സ്നേഹമെന്ന് പറയുന്നത് മറ്റ് പലതിനേക്കാളും പ്രധാനപ്പെട്ട ഒന്നാണ്. എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? 12 മുപ്പത്തിയൊന്നാമത്തെ വാക്യം എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പീൻ, ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നത്തെ കാലത്ത് ക്രിസ്തീയ ലോകത്ത് വരങ്ങളാ പ്രധാനം എന്നാ പലരും കരുതുന്നത്. പക്ഷെ വരങ്ങളെക്കാൾ പ്രധാനം സ്നേഹമാണ്, അതിശ്രേഷ്ഠമായ ഒരു മാർഗം. സ്നേഹത്തിന്റെ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാണ് പൗലോസ പറയുന്നത്. നോക്കുക, വരങ്ങള് അത് പ്രധാനപ്പെട്ടതാണ്, എന്നാൽ അതിനേക്കാളും പ്രധാനമാണ് സ്നേഹം. ഇന്ന് നമുക്ക് ചില ഫലങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ. ഒരാൾക്ക് പ്രസംഗിപ്പാൻ കഴിവുണ്ട്, ഒരാൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ട്, ഒരാൾക്ക് ഒരു കാര്യം നടത്തിക്കൊണ്ട് പോകാൻ കഴിവുണ്ട്. അങ്ങനെയുള്ള പല തരത്തിലുള്ള വരങ്ങൾ നമുക്കുണ്ടെങ്കിലും ആ വരങ്ങൾ ഉണ്ടായിരിക്കെ നമുക്ക് സ്നേഹമില്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമില്ല. അപ്രധാനമായ ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും വിലയേറിയത് എന്നുള്ള മട്ടിൽ പിടിച്ചു വെക്കുന്നത് എന്ന് നാം ഓർത്തിരിക്കണം. പ്രിയമുള്ളവരെ, വരങ്ങളെക്കാൾ പ്രധാനമാണ് സ്നേഹം. അതുപോലെ തന്നെ ന്യായപ്രമാണത്തെക്കാൾ വലുതാണ് സ്നേഹം എന്നുള്ള നിലയിൽ ഒരു വാക്യം നമ്മൾ റോമർ കെഴുതിയ ലേഖനം അതിന്റെ 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. റോമർ കെഴുതിയ ലേഖനം അതിന്റെ 13-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നോക്കുക. അന്യോന്യം സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. ന്യായപ്രമാണത്തിന്റെ ഒടുവെന്ന് പറയുന്നത് സ്നേഹമാണ്. റോമർ കെഴുതിയ ലേഖനം അതിന്റെ 10-ാം അധ്യായം ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. 10:4 ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇതാ നമ്മളൊരു വാക്യം കാണുന്നു. അതിന്റെ 13:8 അന്യോന്യം സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കും. അതിന്റെ 10:5 ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവർത്തിയാണ്. ഗലാത്യർ കെഴുതിയ ലേഖനത്തില് അവിടെ നിന്നും നമുക്ക് ഇതുപോലെ തന്നെ ഒരു വചനം കാണാനായിട്ട് കഴിയും. അതിന്റെ 5-ാം അധ്യായം ഗലാത്യർ കെഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായം ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം എന്ന് പറഞ്ഞ് അത് പറഞ്ഞു തീർത്തിട്ട് പറയുകയാണ്, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. നോക്കുക, നമ്മളെന്താ വായിച്ചത്? നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ? സ്നേഹം വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇന്ന് നമ്മൾ ക്രിസ്തീയ ജീവിതം കൊണ്ടുപോകുമ്പോൾ പലരും വരങ്ങൾ ശ്രേഷ്ഠമായിട്ട് കരുതുന്ന ആളുകളുണ്ട്. ചില വരങ്ങൾ അത് നമുക്കുണ്ടെങ്കിൽ അതിനെ വലുതായിട്ട് കാണുന്നവരുണ്ട്. പക്ഷേ വരത്തെ വലുതായിട്ട് കാണുന്ന സഹോദര സഹോദരി, നിനക്ക് സ്നേഹമില്ലെങ്കിൽ വരം കൊണ്ട് പ്രയോജനമില്ല. നോക്കെ, പൗലോസ് പറയുന്നു, നീ വരം കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണോ, അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിനക്ക് കാണിച്ചു തരാം. വേറെ ചിലര് ന്യായപ്രമാണത്തിന്റെ വള്ളിപുള്ളികള് അനുസരിക്കുന്നവരാണ്. പഴയ നിയമത്തിൽ മാത്രമല്ല ന്യായപ്രമാണം ഉള്ളത്, പുതിയ നിയമത്തിലും കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും ഉണ്ടല്ലോ. ഈ ചട്ടങ്ങളും പ്രമാണങ്ങളും എല്ലാം കൃത്യമായിട്ട് അനുസരിക്കുകയും അതിലെ കടുകിട വ്യത്യാസം വരുത്തുകയാണ്. ഞാന് ഇങ്ങനെ ചില ആളുകള് അവരെ ചില ന്യായപ്രമാണങ്ങൾ അനുസരിച്ച് കടുകിട അതിലൊന്നും മാറ്റം വരുത്താതെ പുതിയ നിയമത്തിലെ കൽപ്പനകളെല്ലാം അനുസരിച്ചിട്ട് തൃപ്തി വരാതെ പഴയ നിയമത്തിലെ ചില കൽപ്പനകളും അനുസരിക്കുന്ന ആളുകളുണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞു, ഞാന് ഇന്ന ഇറച്ചി കഴിക്കുകയില്ല. ഞങ്ങൾ രണ്ടുപേരോട് ഹോട്ടലിൽ കയറാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന ഇറച്ചി കഴിക്കുകയില്ല, ഇന്ന മീൻ കഴിക്കുകയില്ല. അതെന്താ സഹോദര? അത് പറഞ്ഞിട്ടുണ്ട്, ചെറുമ്പലില്ലാത്ത മത്സ്യം ഭക്ഷിക്കരുത്, കൊമ്പ് പിളരാത്ത മൃഗത്തിന്റെ മാംസം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കുക, എനിക്ക് അദ്ദേഹത്തോട് ഇരിക്കുകയാണോ കരയുകയാണോ വേണ്ടതെന്ന് എനിക്കൊരു നിമിഷം സംശയം തോന്നിപ്പോയി. ഈ പുതിയ നിയമത്തിലെ കൽപ്പന മുഴുവൻ അനുസരിച്ച് തീർന്നു എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുക? പഴയ നിയമത്തിലൂടെ ചെന്ന് അവിടെ കണ്ടിട്ടുണ്ട് എന്താ പന്നിയുടെ ഇറച്ചി കഴിക്കരുത്. ശരി, ഞാന് ആളുകളെ ഒത്തിരി മാംസവും മത്സ്യവും ഭക്ഷിക്കാൻ പ്രേരിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. പ്രിയമുള്ളവര്, ഞാൻ പറഞ്ഞു വന്നത് ഇതാ, നീ ന്യായപ്രമാണത്തെയാണോ വലിയ കാര്യമായിട്ട് പിടിക്കുന്നത്? നിനക്ക് സ്നേഹമില്ലെങ്കിൽ ന്യായപ്രമാണം നീ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വലിയ കാര്യമില്ല. കാര്യം നോക്കുക, റോമർ കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിലെ നമ്മൾ കണ്ടത് സ്നേഹമാണ് ന്യായപ്രമാണത്തിന്റെ നിവൃത്തി, അതിന്റെ പൂർത്തീകരണം, അതിന്റെ അവസാനം എന്നുള്ള നിലയിൽ പറയും. ഇവയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. സ്നേഹം, സമാധാനം, സന്തോഷം, ആത്മാവിന്റെ ഫലങ്ങൾ, ആത്മാവിന്റെ ഫലം സ്നേഹത്തിൽ തുടങ്ങി അതിന്റെ എസൻസിനായിട്ട് പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള മൊത്തം 9 ഫലങ്ങൾ പറഞ്ഞിട്ട് ഉടനെ തന്നെ അതിനോട് ചേർക്കുകയാണ്, ഇതിന് വിരോധമായിട്ടൊരു ന്യായപ്രമാണവും ഇല്ല. സഹോദര സഹോദരി, നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തതയുണ്ടാവാം. ഞാനും നീയും വരങ്ങളാണ് പ്രധാനമെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് സ്നേഹം നമ്മെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ന്യായപ്രമാണം കടുകിട തെറ്റാതെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ എല്ലാം ചെയ്യുകയും അതിൽ പുഴകുകയും ചെയ്യുന്ന സഹോദര സഹോദരി, നീ ഓർക്കണം, നിനക്ക് അടുത്തിരിക്കുന്ന സഹോദരിയോട് സഹോദരനോട് ചിരിക്കാൻ മനസ്സില്ലെങ്കിൽ, സ്നേഹിക്കാൻ മനസ്സില്ലെങ്കിൽ എന്താ ഈ ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ അതിന്റെ പൂർത്തീകരണമായ സ്നേഹം എന്തെന്ന് നീ അറിഞ്ഞിട്ടില്ല. നമ്മള് നമുക്ക് തെറ്റുപറ്റരുതേ. നമ്മൾ തെസ്സലോനിക്കർ കഴിഞ്ഞ ലേഖനത്തിലേക്ക് മടക്കി വരുമ്പോ, 1 തെസ്സലോനിക്കരിലേക്ക് നമ്മൾ മടക്കി വരുമ്പോ നമ്മൾ അവിടെ കാണുന്നത് ഈ സ്നേഹമാണ് യഥാർത്ഥ വിശുദ്ധി. ചിലര് നമ്മളിതുപോലെയുള്ള ചർച്ചില് പലപ്പോഴും വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞ് വിശുദ്ധി ഏറ്റവും പരമപ്രധാനമായിരിക്കുമ്പോൾ തന്നെ അത് സ്നേഹത്തോട് ചേർന്ന് പോകുന്നില്ലെങ്കിൽ അതൊരു ചതിയായി പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് ആ വാക്യത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. ഒന്ന് തെസ്സലോനിക്കർ 3-ാം അധ്യായം, അതിന്റെ അവിടെ നോക്കുക, സ്നേഹം എങ്ങനെയൊക്കെയാ വേണ്ടത് എന്നതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെ നമ്മളൊരു ക്രമം കാണുന്നുണ്ട്. എന്താ അതിന്റെ 12-ാമത്തെ വാക്യം? നിങ്ങളുടെ കർത്താവ്, അതിന്റെ 12:10 മുതലുള്ള ഭാഗം ശ്രദ്ധിക്കുക, കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കി. നോക്കുക, സ്നേഹം ആ നിലയിലാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എവിടെയാ തുടക്കം? നിങ്ങൾക്ക് തമ്മില്, പിന്നെ എല്ലാവരോടും. ചിലർക്ക് അങ്ങനല്ല, ചിലർക്ക് എല്ലാവരോടും വലിയ സ്നേഹമാണ്, അടുത്തിരിക്കുന്നവരോട് സ്നേഹമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ക്രമം നീ എന്ത് ചെയ്തിരിക്കുന്നു? മാറ്റിയിരിക്കുന്നു. ദൈവം പറഞ്ഞേക്കുന്ന ക്രമം എന്താ? നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടും. നിനക്ക് ഏറ്റവും അടുത്തുള്ളതാരാ? നിന്റെ കുടുംബമാ. ആ കുടുംബത്തിൽ അന്യോന്യമുള്ള ബന്ധത്തിൽ അവിടെ തുടങ്ങണം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ആ കുടുംബത്തിൽ സ്നേഹം, എന്നിട്ട് മതി എല്ലാവരോടുമുള്ള സ്നേഹം. അല്ലെങ്കിൽ സഭയില് സ്നേഹം, അടുത്തിരിക്കുന്ന സഹോദരനും സഹോദരിയും തമ്മിൽ സ്നേഹം, എന്നിട്ടാണ് എല്ലാവരോടുമുള്ള സ്നേഹം. നോക്കുക, അങ്ങനെയാണ് ആ ഓർഡർ നമ്മൾ കാണുന്നത്, ക്രമം നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടും ഉള്ള സ്നേഹം. ഇതിന്റെ അകത്ത് പലപ്പോഴും ചതിക്കപ്പെട്ടു പോകാം. പലപ്പോഴും നമുക്ക് ചതിക്കപ്പെട്ടു എന്ന് വരാം. നമ്മള് എല്ലാവരോടും സ്നേഹമുണ്ട്. ഇവിടെ തന്നെ ചിലപ്പോൾ കോൺഫറൻസ് ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ സഹോദരന്മാര് കോൺഫറൻസ് 2-3 ദിവസം ഒന്നിച്ചൊക്കെ ആയിരുന്നു. പലർത്ത് നിന്ന് വന്ന, തൃശ്ശൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും ഒക്കെ വന്ന, കാസർഗോട്ടുനിന്ന് സഹോദരന്മാർ വരുന്നുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. വയനാട്ടിൽ നിന്നും നെല്ലിപ്പുഴയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ ഉള്ള വന്ന സഹോദരന്മാരോടൊക്കെ ഒപ്പം 1-2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അവരെല്ലാം സമാധാനമായിട്ട് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ സഹോദരന്മാർ വന്നിട്ട് പറയാറുണ്ട്, എന്നോട് പറയാറുണ്ട്, സഹോര ഓ നെല്ലിപ്പുഴയിലെ സഹോദരന്മാർ എത്ര നല്ല സഹോദരന്മാര്, തൃശ്ശൂർന്ന് കുറച്ച് സഹോദരന്മാർ വന്നു, വളരെ നല്ല സഹോദരന്മാര്. അവരോട് എപ്പോഴും കൂട്ടായ്മ ഉണ്ടായിരുന്നെങ്കിൽ. ഇതൊരു ചതിയാണ്. ചില ആളുകൾ കണ്ടിട്ടില്ലേ, അവർക്ക് സ്വന്തം വീട്ടിലോ സ്വന്തം സഭയിലോ അടുത്തിരിക്കുന്ന ആളുമായിട്ടൊരു ബന്ധമില്ല, അവര് നേപ്പാളിൽ സുവിശേഷവേലയെ കുറിച്ച് പ്രാർത്ഥിക്കും, ഒറീസയിലെ കഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് അവർ കണ്ണീരൊഴുക്കും. ഇതൊരു ചതിയാണ്. എന്താ? നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടും. നമുക്ക് റഷ്യയിലെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ കുറിച്ച് ഓർക്കാനും ഒക്കെ വളരെ സന്തോഷമുണ്ട്. എന്തുകൊണ്ടാ? റഷ്യക്കാരും വന്ന് നമുക്കെതിരെ ഒരു വാക്കുപോലും ഇതേവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരെ കുറിച്ച് പ്രാർത്ഥിക്കാൻ വലിയ സന്തോഷം. സഹോദര, ഇതിന്റെ അകത്തെ ചതി നീ കാണുന്നുണ്ടോ? നിന്റെ ഈ ബന്ധം, ഈ സ്നേഹം കുടുംബത്തില്, സഭയില്, അവിടെ നിന്നാണ് അങ്ങോട്ട് പോകേണ്ടത്. ഓ, പ്രാർത്ഥന ഓർത്ത് നോക്കുക. സഭയിലുള്ള ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് മനസ്സില്ല. പക്ഷേ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ അരുണാചൽ പ്രദേശത്ത് കഷ്ടപ്പെടുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചതിയാണ്. ഞാൻ അരുണാചൽ പ്രദേശത്തിൽ പ്രാർത്ഥിക്കരുതെന്ന് തന്നെ ഞാൻ പറയുന്നു. ഞാനും നേപ്പാളിന് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള ആളും ആളുകളെ ഉത്സാഹിപ്പിക്കുന്ന ആളുമാണ്. പക്ഷേ ഇവിടെ തുടങ്ങണം. കുടുംബത്ത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ, ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ, കുടുംബത്തിൽ, സഭയിൽ ഇത് ആരംഭിച്ചിട്ട് അതിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് പോലെയാണ് മറ്റു ഭാഗങ്ങളിലേക്ക് വരേണ്ടത്. കണ്ട, 250 വർഷം മുമ്പ് ഭൂമിയിലെ ജീവിച്ചിരുന്ന ലോകത്തിലെ ഏറ്റവും വിശുദ്ധനായ, ക്രിസ്തീയ ഓണത്തിലെ ഏറ്റവും വിശുദ്ധൻ എന്ന് കരുതുന്ന ജോൺ വെസ്ലിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ജോൺ വെസ്ലിയുടെ കൂടെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു, ജോൺ ഫ്ലെച്ചർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഫ്ലെച്ചർ അത് മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടക്കുകയാണ്. അപ്പോ ജോൺ വെസ്ലി പറഞ്ഞു, ഒരു പക്ഷേ 1 യോഹന്നാനും 2 യോഹന്നാനും ഒക്കെ എഴുതി, ആ യോഹന്നാൻ അപ്പോസ്തലനുണ്ടല്ലോ, സ്നേഹത്തിന്റെ അപ്പോസ്തലൻ, അദ്ദേഹത്തിന് ശേഷം ഇതേവരെ ഇത്രയും നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വിശുദ്ധനായ ആള് ഈ ഫ്ലെച്ചർ ആയിരിക്കും, എന്റെ സഹപ്രവർത്തകനായ ഫ്ലെച്ചർ ആയിരിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ഫ്ലെച്ചർ മരിച്ചു കിടക്കുന്ന ആ ഫ്ലെച്ചറിന്റെ ഭാര്യ അവരെ സാക്ഷ്യം പറയാനായിട്ട് എന്നിട്ടപ്പോ അവര് പറഞ്ഞു, ഈ ജോൺ ഫ്ലെച്ചർ ഒരു മനുഷ്യനല്ലായിരുന്നു, അദ്ദേഹം ഒരു മാലാഖയായിരുന്നു. എന്റെ ഭർത്താവ് ഒരു മനുഷ്യനല്ലായിരുന്നു, അദ്ദേഹം ഒരു മാലാഖയായിരുന്നു. ഒരു ഭംഗി വാക്ക് അവർ പറഞ്ഞു എന്നാണോ നമ്മൾ കരുതേണ്ടത്? ജോൺ ഫ്ലെച്ചർ ഒരുപക്ഷെ ജോൺ വെസ്ലിയെ പോലെ അറിയപ്പെടുന്ന ഒരാളല്ല. പക്ഷേ അദ്ദേഹം അവശേഷിപ്പിച്ചിട്ട് പോയിട്ടുള്ള ഒരു സാക്ഷ്യം നോക്കുക, എന്റെ ഭർത്താവ്, എന്റെ ജീവിത പങ്കാളി, അദ്ദേഹം ഒരു കേവലം ഒരു മനുഷ്യനായിരുന്നില്ല, ഒരു മാലാഖയായിരുന്നു. ഈ വചനത്തിന് മുമ്പാകെ ഞാന് നമ്മളാരെങ്കിലും ഏതെങ്കിലും നിലയിൽ ഇതിനോട് അടുത്തെങ്കിലും വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ നമ്മൾ ലക്ഷ്യമായി വെക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മുടെ വേർപാടിന് ശേഷം നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ സഭയിലുള്ളവർ, അവർ പറയാനിടയാകുമോ അദ്ദേഹം കേവലം ഒരു മനുഷ്യനായിരുന്നില്ല, അദ്ദേഹത്തിൽ നന്മയുടെ അംശങ്ങൾ ഉണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ഇടയാകുമോ? പ്രിയമുള്ളവരെ നോക്കുക, അന്യോന്യം നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടും ഉള്ള സ്നേഹം അത് വർദ്ധിച്ചു വരണം എന്ന് ആവശ്യപ്പെടുന്നു. ഇതുപോലെ തന്നെ നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ, അന്യോന്യമുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വേറെ ഒരു ചതി പലർക്കും സംഭവിക്കാം. അവര് പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് പറയും, സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും, ദൈവത്തോടുള്ള സ്നേഹം എനിക്ക് വളരെ കൂടുതലാണ്, ദൈവത്തോടുള്ള സ്നേഹം എനിക്ക് എന്ത് ചെയ്യുന്നു, നാള് കഴിയും തോറും വർദ്ധിച്ചു വരുന്നു. നമ്മളിവിടെ സഭയിലൊക്കെ പറയാറുണ്ടല്ലോ, ഒരു വർഷം കഴിഞ്ഞ് പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹത്തെ നീ ഒരു ചുവടുകൂടെ അടുത്തുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. പലർക്കും അതിനും ആമേൻ പറയാൻ വലിയ സന്തോഷമാണ്. ഞാൻ കർത്താവുമായിട്ട് വലിയ സ്നേഹത്തിലാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ, കഴിഞ്ഞ ആഴ്ചയേക്കാൾ ഈ ആഴ്ച യേശുവുമായിട്ട് എനിക്ക് സ്നേഹം കൂടുതലാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോ അത് അളക്കാനായിട്ട് ഒരു മാനദണ്ഡം സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാനെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് യോഹന്നാൻ 4:4 അതിന്റെ ഒടുവിലത്തെ വാക്യം നോക്കുക, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. നമ്മൾ ആരും അങ്ങനെ ഒരു പേര് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളല്ല. ഇവിടെ ഒരു ഒരു ഈ അപ്പോസ്തലന്മാർ ചില കാര്യങ്ങൾ പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ആ നിലയില് ഒന്നും പൊതിഞ്ഞു പറയാറില്ല. അവരെ കാര്യങ്ങൾ ഒന്ന് ഒന്ന് ഒരു മൂടുപടം വിട്ട് ആ നിലയില് ഇന്നത്തെ കാലഘട്ടത്തിന് ചേർന്ന നിലയില് അതൊന്ന് ഭംഗിയായിട്ട് ഒന്ന് പറയുന്ന ഏർപ്പാടില്ല. വളരെ തുറന്നടിച്ചങ്ങ് പറഞ്ഞേക്കുക. എന്താ പറയുന്നത്? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, കൊള്ളാം, ദൈവത്തെ സ്നേഹിക്കുന്നവൻ നല്ലവനല്ലേ. പക്ഷെ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവൻ കള്ളനാണെന്നാണ് പറയുന്നത്. അതെങ്ങനെ ഒക്കുന്നത്? അതിനൊരു കാരണം പറയുന്നുണ്ട്, താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവനെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നുവല്ലോ എന്നാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനും നീയും ദൈവത്തെ സ്നേഹിക്കുന്നു നാൾതോറും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള കടപ്പാടും ആ നിലയിലുള്ള ബന്ധവും വർദ്ധിച്ചു വരുന്നു എന്നാണ് പറയുന്നതെങ്കിൽ അതളക്കാൻ ഇതാ ഒരു ബാരോമീറ്റർ. അതെന്താ? നിങ്ങൾക്ക് അന്യോന്യമുള്ള നിന്റെ അടുത്ത് കാണാവുന്നതിന്റെ സഹോദരനോടുള്ള ബന്ധത്തിൽ സ്നേഹം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ അതാണ് അളവുകോൽ. എന്താ അളവുകോൽ? ദൈവത്തെ നീ സ്നേഹിക്കുന്നുണ്ടോ, ദൈവത്തോടുള്ള നിന്റെ സ്നേഹം വർദ്ധിച്ചു വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് അളവുകോൽ. പലരും ഈ കാര്യം കാണാറില്ല. സ്നേഹത്തെ സംബന്ധിച്ച് വരുമ്പോ ഉണ്ടാകുന്ന ചതികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ചിലർ പറയും ദൈവത്തോടാ സ്നേഹമാണ് സംഗതി ശരി. പക്ഷെ അടുത്തിരിക്കുന്ന സഹോദരനോട്, അടുത്ത വീട്ടിൽ താമസിക്കുന്ന സഹോദരിയോട്, എന്ന് കാണുന്ന ബന്ധപ്പെടുന്ന ആളുകളോട്, കുടുംബത്തിലുള്ളവരോട് ആ നിലയിലുള്ള സ്നേഹമില്ലാതെ നീ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചതിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പല കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. സ്നേഹം യഥാർത്ഥ വിശുദ്ധി എന്ന് പറയുന്നത് സ്നേഹമാണ് എന്ന് നമ്മൾ പറഞ്ഞു. സ്നേഹം ഏറ്റവും പരമപ്രധാനമാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ കാല നിശ്ചിതയിലും ഇന്ന് ഈ കാലത്തിലും വരാൻ പോകുന്ന നിശ്ചിതയിലും ഉണ്ടാകുന്ന ഒരു കാര്യം സ്നേഹമാണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞത് സ്നേഹം ഇന്ന് നമ്മളായിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ആളുകൾ വിലപ്പെട്ടതായിട്ട് കാണുന്ന വരങ്ങളെക്കാൾ പ്രധാനമാണെന്ന് പറഞ്ഞു. നമ്മൾ ദൈവവചനത്തിലേക്ക് നോക്കിയിട്ട് കണ്ടെത്തി ഇന്ന് നമ്മൾ വിലപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കുന്ന ന്യായപ്രമാണത്തേക്കാൾ, കൽപ്പനകളെക്കാൾ, ചട്ടങ്ങളെക്കാൾ, അതിനേക്കാളൊക്കെ പ്രധാനം, അതിന്റെയൊക്കെ പൂർത്തീകരണം സ്നേഹമാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് സ്നേഹത്തിനെ സംബന്ധിച്ച് പലപ്പോഴും ഉണ്ടാകുന്ന ചതികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ നിലയില് ഇന്ന് കർത്താവിനെ മുമ്പാകെ ഹൃദയപൂർവ്വം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാളുകൾ കഴിയും തോറും നമുക്ക് അന്യോന്യമുള്ള സ്നേഹം വർദ്ധിച്ചു വരുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഒരു ചതിയാണ് എന്ന് നാം ഓർക്കണം. അതുപോലെ നമ്മൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിച്ചതിന് ശേഷം അടുത്ത ഇടത്തേക്ക് ആ സ്നേഹം വർദ്ധിക്കട്ടെ. അതിന് പകരം നേരെ തിരിച്ചാണ് മറ്റു പലർക്കും. ചിലർക്ക് അവരുടെ ഒരു പ്രശ്നം ഇവിടെ ഉള്ള ഒരു സഹോദരനോട് പറയാൻ മനസ്സില്ല, ആ ഫോൺ വിളിച്ച് ഓ 150 മൈൽ അകലെയുള്ള ഒരു സഹോദരനോട് പറയാനാണ് താല്പര്യം. അങ്ങനെയല്ല, അവിടെ ഒരു ഓർഡർ നമ്മൾ കാണുന്നത് നിങ്ങൾ തമ്മിലും മറ്റുള്ളവരോടും. എവിടെയോ നമുക്കൊരു ചതി പറ്റിപ്പോയോ, ആരും ഒന്ന് പറയരുത്. നല്ല ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങൾ കാണുന്ന ഇടങ്ങളിൽ, കുടുംബത്ത്, സഭയിൽ, അവിടെ സ്നേഹം വർദ്ധിക്കാതെ മറ്റു പലയിടത്തും സ്നേഹം വർദ്ധിച്ചത് കൊണ്ട് അത് യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹമാകണമെന്നില്ല, അതൊരു ചതിയായി പോകാം എന്നുള്ള കാര്യം ഓർക്കണം. നമുക്ക് വളരെ വേഗത്തിൽ ചില കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. സ്നേഹത്തെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് മാതൃക ആരാണ്? കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് സ്നേഹത്തിനുള്ള മാതൃക. നമ്മളെ യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായത്തില് കർത്താവിനെ കുറിച്ച് വായിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. 13:1 വാക്യം നോക്കുക. പെസഹാ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴികെ വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. നോക്കുക, യേശുവിന്റെ സ്നേഹം അവിടുന്ന് തനിക്കുള്ളവരെ, തന്റെ അടുത്തുള്ളവരെ, തന്റെ ശിഷ്യന്മാരെ അവിടുന്ന് സ്നേഹിച്ചു, അവസാനത്തോളം അവരെ സ്നേഹിച്ചു. യേശുവിന്റെ സ്നേഹത്തിന്റെ പല പ്രത്യേകതകൾ ഈ അധ്യായത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്താ ഈ അധ്യായം? നമുക്കറിയാം, ഓ തൊട്ടു മുമ്പില് ഒരു ക്രൂശുമരണം അവശേഷിച്ചിരിക്കെ തന്റെ ശിഷ്യന്മാരോടൊപ്പം പെസഹ കഴിക്കുന്ന ആ അവസാനത്തെ അവസരമാണ് ഇത്. ആ അവസരത്തിൽ യേശു എന്ത് ചെയ്തു? അവരുടെ കാലുകൾ കഴുകി, അവരെ ഉറപ്പിച്ചു, അവരെ ധൈര്യപ്പെടുത്തി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള അധ്യായമാണ് ഇവിടെ. അവിടെ നമ്മൾ കാണുന്നത് യേശുവിനെ കുറിച്ച് പറയുന്നത് എന്താ? അധ്യായം തുടങ്ങുമ്പോ തന്നെ യോഹന്നാൻ പറയുന്നു, യേശു തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. യേശുവിന്റെ ഈ സ്നേഹത്തെ നമ്മൾ ഒന്ന് നോക്കിയാൽ അതിന്റെ അകത്ത് സാഹചര്യങ്ങൾ ഏതായാലും യേശു അവരെ സ്നേഹിക്കുകയാണ് ചെയ്തത്. തന്റെ ശിഷ്യന്മാരെ സ്വാർത്ഥതയില്ലാതെ യേശു സ്നേഹിച്ചു, വലിയൊരു ഭാവമില്ലാതെ യേശു സ്നേഹിച്ചു. തന്റെ കൂടെയുള്ള തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകാൻ യേശുവിന് മടിയുണ്ടായിരുന്നില്ല. യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? യേശുവിന്റെ സ്നേഹം സ്വാർത്ഥതയില്ലാത്ത സ്നേഹമായിരുന്നു. സ്വാർത്ഥത പലപ്പോഴും സ്നേഹത്തെക്കുറിച്ച് സ്നേഹമുണ്ട്. സഹോദര സഹോദരി, നീ ഇന്നയാളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പം അതിന്റെ അകത്തൊരു സ്വാർത്ഥ താല്പര്യമുണ്ടോ? ഒരു സ്വാർത്ഥ താല്പര്യവും ഇല്ലാതെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ യേശു അവരെ സ്നേഹിക്കുകയാണ് ചെയ്തത്. ഓ, യേശുവിന്റെ മാർഗം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ മാർഗമാണ് എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. സ്നേഹത്തിന്റെ മാർഗം എന്താണ്? തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത ത്യാഗത്തിന്റെ മാർഗവുമാണ്. ത്യാഗത്തിന്റെ മാർഗം സ്നേഹത്തിന്റെ നേരെ എതിരാണ് എന്ത്? സ്വാർത്ഥത. സ്വാർത്ഥത യേശു അവിടത്തേക്ക് ത്യാഗത്തിന്റേതായ ആ ഒരു വഴിയിൽ യേശു പോയപ്പോ സ്വാർത്ഥത തന്നെ തീണ്ടിയിരുന്നില്ല. നമ്മൾ പലപ്പോഴും പാപത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള ആളുകളുടെ ചിന്ത എന്താ? പാപത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരാൾ മദ്യപിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഒരാൾ ഒരു കൊലപാതകം നടത്തി ഭാര്യയെ കുത്തി കൊന്നിട്ട് കടാരയുമായിട്ട് പോകുന്ന ഒരാളൊക്കെയാ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ അതല്ല പാപം. യഥാർത്ഥ പാപം എന്ന് പറയുന്നത് എന്താ? യഥാർത്ഥ പാപം എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ് പാപം. ലൂസിഫർ എങ്ങനെയാണ് പിശാചായി തീർന്നത്? ഞാൻ എന്നുള്ള സ്വാർത്ഥത വന്നപ്പം അവിടെ എന്ത് വന്നു? പാപം വന്നു. ലൂസിഫർ പിശാചായി അധപ്പതിക്കുകയും ചെയ്തു, ലോകത്തിലേക്ക് പാപം കൊണ്ടുവരികയും ചെയ്തു. സ്വാർത്ഥതയാണ് പ്രിയമുള്ളവരെ പാപം. നമ്മൾ ദൈവസഭയിൽ വന്നിട്ട് വർഷങ്ങളായിട്ടും ഇന്നും സ്വാർത്ഥതയിൽ നിന്ന് വേണ്ട വിധത്തില് മോചനം ലഭിക്കാത്തവരുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ആ കാര്യം വളരെ കണ്ണു തുറന്ന് കാണണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർഗം എന്താണ്? ത്യാഗത്തിന്റെ മാർഗമാണ്, സ്വാർത്ഥതയില്ലാത്ത മാർഗമാണ്. യേശു തന്റെ ശിഷ്യന്മാരെ അന്ത്യത്തോളം സ്വാർത്ഥതയില്ലാതെയാണ് സ്നേഹിച്ചത്. യേശുവിന്റെ ആ സ്നേഹത്തിന്റെ പല പ്രത്യേകതകൾ നമുക്ക് അവിടെ തന്നെ കാണാനായിട്ട് കഴിയും. തന്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് അവരില് പ്രതീക്ഷ പോലെ അവര് ശിഷ്യന്മാരെ വളർന്നു വന്നില്ലെങ്കിലും യേശു എന്ത് ചെയ്തു? അവരെ സ്നേഹിച്ചു. നോക്ക, മൂന്നര വർഷം യേശു ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞുകൊടുത്തു. എന്നിട്ടും അവസാന ദിവസങ്ങളിലും വന്നപ്പോ അവരെന്താ, ഞങ്ങൾ ആരാ വലിയവൻ എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കമാണ് അവരുടെ ഇടയിൽ നടക്കുന്നത്. അവർ തമ്മിലുള്ള ചേരിപ്പോരാണ് നടക്കുന്നത്. ഓ, നമ്മൾ ആരായിരിക്കലും ആയിരുന്നെങ്കിൽ നിരാശപ്പെട്ടു പോകുമായിരുന്നു. നമ്മൾ പറയും, എടാ ഈവന്മാർക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഈ മൂന്നര വർഷം ഇതെല്ലാം പറഞ്ഞത്. കുടം കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്നത് പോലെ ഒരുത്തന്റെ ഹൃദയത്തിലോട്ട് കടന്നിട്ടില്ല ഞാൻ. ഇത്രയും നാളും നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്താ എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇവരെ അവസാന ദിവസം ശകാരിക്കുമായിരുന്നു. പക്ഷെ അവസാന ദിവസം കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ ലൗകികനല്ലാത്തതുപോലെ ഇവരും ലൗകികരല്ല. നോക്കുക, ഒരു പക്ഷേ നമ്മുടെ അടുത്തിരിക്കുന്ന സഹോദരനോ സഹോദരിയോ നമ്മുടെ കുടുംബാംഗങ്ങളോ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളർന്നില്ലെങ്കിലും നഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല സ്നേഹം എന്നുള്ളത്. യേശുവിന്റെ സ്നേഹം അങ്ങനെ നഷ്ടപ്പെട്ടു പോയില്ല. ഓ, തനിക്കുള്ളവരെ അവിടുന്ന് അവസാനത്തോളം സ്നേഹിച്ചു. അവരുടെ അവരെ കുറിച്ച് കർത്താവിനൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, ഈ നിലയിൽ വരും, ഈ നിലയിൽ വരും. പക്ഷെ വരാതിരുന്നിട്ടും അവിടുന്ന് ആ കാര്യത്തെക്കുറിച്ച് പറയാതെ, ആ കാര്യത്തെക്കുറിച്ച് അവരുടെ നേരെ വിരൽ ചൂണ്ടാതെ, ആ നിലയിൽ അവരെ കുറ്റപ്പെടുത്തിയോ ആ നിലയിൽ പറയാതെ കർത്താവ് അവരെ ആദ്യത്തോളം സ്നേഹിക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവര്, നമ്മെ സംബന്ധിച്ച് എങ്ങനെയുണ്ട്? കുടുംബത്തില് സഭയില് നമുക്ക് പലതിനെക്കുറിച്ചും പ്രതീക്ഷകളുണ്ട്. പക്ഷെ ആ പ്രതീക്ഷയ്ക്കൊക്കെ അവർ വന്നില്ലെങ്കിൽ അവരോടുള്ള നമ്മുടെ സ്നേഹം നഷ്ടപ്പെടുമോ? കർത്താവിന്റെ സ്നേഹം ആ നിലയിൽ നഷ്ടപ്പെടുന്ന സ്നേഹമായിരുന്നില്ല. ഓ, കർത്താവ് അവരിൽ അപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു. കർത്താവ് സ്നേഹം നഷ്ടപ്പെടാതെ അവരോട് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. ഞാൻ ഈയിടെ ഒരു സഹോദരി എഴുതിയ ഒരു ലേഖനം വായിക്കാനായിട്ട് ഇടയായി. ആ സഹോദരി എഴുതിയ ഒരു ലേഖനം, ആ ലേഖനത്തില് മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യമാണ് ഉദ്ധരിച്ചിരിക്കുന്നത്, കുറിവാക്യമായിട്ട് എടുത്തിട്ടുള്ളത്. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 18-ാമത്തെ അധ്യായത്തിലെ കടം വീട്ടുന്നതിനെ കുറിച്ചുള്ള ഉപമ പറയുന്നുണ്ടല്ലോ. 18-ാം അധ്യായം അതിന്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ ഒരാള്, ഒരു രാജാവ് 10,000 താലന്ത് കടപ്പെട്ട ഒരുവനെ ഇളച്ചു കൊടുത്തു. എന്നാൽ ആ ഇളച്ചു കിട്ടിയവൻ എന്ത് ചെയ്തു? തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടദാസനെ കണ്ടപ്പോൾ അവനോട് അവന്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്ക, എനിക്ക് തരാനുള്ള 100 വെള്ളിക്കാശ് തരിക എന്ന് പറഞ്ഞപ്പോ ആ കൂട്ടദാസൻ പറഞ്ഞ ഒരു വാക്യമാണ് അതിന്റെ കുറിവാക്യമായിട്ട് വെച്ചിട്ടുള്ളത്. 29-ാമത്തെ വാക്യം, മത്തായി എഴുതിയ സുവിശേഷം 18-ന്റെ 29-ാമത്തെ വാക്യം, അവന്റെ കൂട്ടദാസൻ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് അപേക്ഷിച്ചു. എന്താ ഈ കൂട്ടദാസൻ പറഞ്ഞത്? എന്നോട് ക്ഷമ തോന്നണമേ, ബി പേഷ്യന്റ് വിത്ത് മീ, എന്നോടൊന്ന് ക്ഷമിക്കണമേ, ക്ഷമ തോന്നണമേ എന്ന് പറയുമ്പോൾ ഒരു ഫോർഗീവ്നെസ് അല്ല, എന്നോട് ഒരു കരുണ കാണിക്കണമേ, എന്നോട് അല്പം സമയം എനിക്ക് അനുവദിക്കണമേ, ഞാൻ തന്നു തീർത്തോളാം. ഓ, പലപ്പോഴും നമ്മൾ നമ്മുടെ കുടുംബത്ത് അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാര് സഹോദരിമാര് നമ്മളോട് വാക്കും ഭാഷവും ഇല്ലാതെ പറയുന്നത് ഇത് തന്നെയല്ലേ? നമ്മൾ ചില കാര്യങ്ങൾ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നു, ഇന്ന മട്ടിൽ അവർ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു. വാക്കും ഭാഷവും ഇല്ലാതെ ആ ഭാര്യ പറയുന്നത്, അല്ലെങ്കിൽ കുഞ്ഞ് പറയുന്നത്, അല്ലെങ്കിൽ സഹോദരൻ പറയുന്നത്, സഹോദരി പറയുന്നത്, എന്നോടൽപ്പം സമയം തരണമേ, ഞാൻ തന്നു തീർത്തോളാം. എന്താ അർത്ഥം? നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയിൽ നിന്ന് ചില പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് വന്നില്ലെങ്കിൽ നമ്മൾ അവരോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടതുപോലെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ വാക്കുകൾ കേൾക്കണം. പറയുന്നത് ഇതാണ്, എന്നോടൽപ്പം, എനിക്കല്പം സമയം തരണമേ, എന്നോടൽപ്പം ക്ഷമ കാണിക്കണമേ, ഞാൻ എന്ത് ചെയ്തോളാം, ഞാന് തന്നു തീർത്തോളാം. നമുക്കൊക്കെ കടപ്പെട്ട ആളുകൾ അവര് അതിനനുസരിച്ച് പെരുമാറാതിരിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഓ അവരോട് പൊട്ടിത്തെറിക്കുകയും അവരെ ശാസിക്കുകയും ഓ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഒരു രംഗത്ത് സഹോദര സഹോദരി, നീയും ഞാനും നാളെ നിൽക്കുമ്പോൾ നീ ഈ കൂട്ടദാസൻ പറഞ്ഞ കാര്യം ഓർക്കണം. എന്താ? എനിക്ക് അല്പ സാവകാശം അനുവദിക്കണം, ഞാൻ തന്നു തീർത്തോളാം, ഞാൻ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് വന്നോളാം, എനിക്ക് അല്പ സാവകാശം തന്നാ മതി. ഇത് നമ്മൾ കേൾക്കണം. നാളെ സഹോദരി കുഞ്ഞിനെ വിളിച്ചിട്ട് കുഞ്ഞിനോട് തട്ടിക്കയറുക, നീ എന്താ പരീക്ഷയ്ക്ക് ഇത്രയും മാർക്കേ ഉള്ളോ? അപ്പോ ആ കുഞ്ഞ് പറയുന്ന കാര്യം നിങ്ങൾ കേട്ടോ, എനിക്കല്പം സാവകാശം തരണേ അമ്മേ, എനിക്കല്പം സാവകാശം തരണേ, ഞാനത് അമ്മയുടെ പ്രതീക്ഷയ്ക്കൊക്കെ വന്നോളാം. ഭാര്യയെ കുറ്റപ്പെടുത്തുകയാണ്, നീ ഇതേവരെ ഈ കാര്യത്തിൽ ഇത് ശരിയായില്ലേ. അവള് പറയുന്നത് എന്താ, ഭർത്താവ് എനിക്കല്പം സാവകാശം തരണമേ, ഞാന് തന്നു തീർത്തോളാം. സഹോദരനെ കുറ്റപ്പെടുത്തുകയാണ്. സഹോദരൻ അപ്പോൾ വാക്കുഭാഷവും കൂടാതെ നമ്മുടെ മുമ്പാകെ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുമ്പോൾ അവൻ പറയുന്നത് എന്താ, സഹോദര എനിക്കല്പസമയം അനുവദിക്കണേ, ഞാൻ നിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് വന്നതാണ്. നമ്മൾ ഇത് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കേൾക്കണം. കർത്താവായ യേശു ക്രിസ്തു ഇത് കേട്ട് തന്റെ ശിഷ്യന്മാർ, ഓ അവരെ പറയുന്നുണ്ട്, അവരുടെ ഉള്ളിൽ നിന്ന് ഈ ഒരു തേങ്ങലുണ്ട്, കർത്താവേ നിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ല, പക്ഷെ ഞങ്ങൾ വന്നോളാം, അല്പസാവകാശം അനുവദിക്കണമേ. കർത്താവ് ആ വാക്കുകൾ കേട്ടു, അവർ പറയാത്ത അവരുടെ ഉള്ളിലെ ആ തേങ്ങൽ കർത്താവ് കേട്ടു. കർത്താവ് എന്നിട്ട് എന്ത് ചെയ്തു, കർത്താവ് അവരെ അന്ത്യത്തോളം അന്ത്യത്തോളം സ്നേഹിച്ചു. നോക്കുക, കർത്താവ് സ്വാർത്ഥതയില്ലാതെ സ്നേഹിച്ചു, പ്രതീക്ഷിക്കത്ത് അവരെ ഉയരാതിരുന്നപ്പോഴും അവരെ സ്നേഹിച്ചു. ചിലപ്പോൾ നന്ദികേട് അവരുടെ ഭാഗത്ത് വന്നു. നമ്മൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായത്തിന്റെ തുടർച്ചയായിട്ട്, ഓ അപ്പോസ്തലനായ പത്രോസിന്റെ കാല് കഴുകാനായിട്ട് യേശു ചെന്നപ്പം പത്രോസ് എന്താ പറഞ്ഞത്, നീ എന്റെ കാല് കഴുകോ എന്നൊക്കെ പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, നീ എന്നെ തള്ളിപ്പറയും. ഉടനെ പത്രോസ് അവിടെ ആ അധ്യായം അവസാനിപ്പിക്കുന്നത്, ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞാണ് പത്രോസ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് മുന്നോട്ട് വരുമ്പോ എന്ത് ചിട്ടി, ഞാനിവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകുവാനും ആണയിടുവാനും കർത്താവിന്റെ മുഖത്ത് നോക്കി കർത്താവിന് തള്ളി പറയുവാനും ഇവിടെയായി. ഇത്ര നന്ദികേട് ഉണ്ടായിട്ട് കർത്താവ് എന്ത് ചെയ്തു, കർത്താവ് ആ നന്ദികേടിനെ ഓ കുറ്റപ്പെടുത്തിയെന്നല്ല പറഞ്ഞത്, അന്ത്യത്തോളം അവസാനത്തോളം ഈ നന്ദികേടുണ്ടായിട്ടും അവസാനത്തോളം സ്നേഹിക്കുകയാണ് ചെയ്തത്. ആ നോക്കുക, പൗലോസ് പത്രോസിനെ പിന്നീട് കർത്താവ് അഭിമുഖീകരിച്ച രംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ഒരിടത്തും എന്നാലും പത്രോസെ നീ എന്തെല്ലാം വാക്കുകളാണ് എന്നോട് പറഞ്ഞത്, അവസാനം ഞാൻ കാല് കഴിയാൻ വന്നപ്പോ നീ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ, എല്ലാരും തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞത്, എന്നിട്ട് ഒരു കണ്ണി ചോരയില്ലാതെ ആ സമയത്ത് നീ ഈ നിലയിലെ എന്നെ പാകിയല്ലോ, എന്നെ തള്ളിപ്പറഞ്ഞല്ലോ. ഇല്ല, നന്ദികേടുകൾ ഉണ്ടായിട്ടും കർത്താവ് എന്ത് ചെയ്തു, കർത്താവ് അവരെ അവസാനത്തോളം സ്നേഹിച്ചു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പലർക്കും ചെയ്യുന്നത് അവർക്ക് തിരിച്ച് നമ്മൾ ആ നിലയിൽ ഒരു നന്ദി പ്രതീക്ഷിക്കുന്നുണ്ടാവും, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നന്ദി ഉണ്ടായില്ല നമ്മളോട്, പകരം ഓ അതിന് വിപരീതമായി നന്ദികേടോടെ പെരുമാറി, എന്നാലും അവസാനത്തോളം സ്നേഹിച്ച യേശുവിന്റെ ആ മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ടാവും, ഇങ്ങനെ ആർക്ക് സ്നേഹിക്കാനായിട്ട് കഴിയും. സഹോദരനെ നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്തു കൊടുത്തു, എന്നിട്ടും ആ സഹോദരൻ ഇങ്ങനാണല്ലോ എന്നെ കുറിച്ച് പറഞ്ഞത്. മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് അതിനെക്കുറിച്ച് ദുഃഖം തോന്നുന്നു, സ്വാഭാവികമല്ലേ. നന്ദികേട് ഉണ്ടായിട്ടോ അന്ത്യം വരെയും അവനെ എങ്ങനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്. ഓ അതുപോലെ തന്നെ എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ ഈ നിലയിൽ പ്രതീക്ഷിച്ചിട്ട് അവർ പ്രതീക്ഷിക്കത്ത് ഉയരാത്തപ്പം എനിക്ക് എങ്ങനെ അന്ത്യം വരെ സ്നേഹിക്കാൻ ഒക്കുന്നത്. അതുപോലെ സ്വാർത്ഥതയില്ലാതെ എങ്ങനെയാണ് അവസാനത്തോളം സ്നേഹിക്കാനായിട്ട് ഒക്കുന്നത്. ഈ നിലയിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെയും മനസ്സിൽ ഉയരുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന് ഈ നിലയിൽ സ്നേഹിക്കാനായിട്ട് ഒക്കെയില്ല. എനിക്കും നിനക്കും നമ്മൾ നിന്ന് ഈ നിലയിലുള്ള ഒരു സ്നേഹം ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. പിന്നെന്താ എന്താ വേണ്ടത്? അതിനൊരു പ്രതിവിധി ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. റോമർ കഴിഞ്ഞ ലേഖനം 5 അതിന്റെ 5 വചനത്തിലേക്ക് വരുമ്പോ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഈ ദിവ്യ സ്നേഹം പകരും. ഇതൊരു ദിവ്യമായ സ്നേഹമാണ്, ഒരു ഡിവൈൻ ലവ് ആണ്. ഇത് മനുഷ്യനെ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. ആളുകൾ പ്രതീക്ഷിക്കത്ത് ഉയരാത്തപ്പോൾ നന്ദികേട് കാണിക്കുമ്പോൾ സ്വാർത്ഥതയില്ലാതെ അവരെ സ്നേഹിക്കുന്ന യേശുവിന്റെ ഈ മനോഭാവം, അത് നമുക്ക് വേണം. അതിനായിട്ട് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെയും പരിശുദ്ധാത്മാവ് നമുക്കത് നമ്മുടെ ഹൃദയങ്ങളിൽ പകരും എന്നാണ് റോമർ 5:5 നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ സ്നേഹം പകരും എന്ന് നമ്മൾക്ക് കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ അവിടെ വായിക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, കർത്താവിന് അന്ത്യത്തോളം ഉണ്ടായിരുന്ന കാര്യമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കാനോ ഓ മറ്റൊരു സഹോദരന്റെ അടുത്തു നിന്ന് കടം വാങ്ങിക്കാനോ നമുക്ക് കഴിയില്ല. നമ്മൾ എന്ത് വേണം? കർത്താവിന്റെ സന്നിധിയിലേക്ക് തന്നെ ചെല്ലണം. കർത്താവിനോട് പറയണം, കർത്താവേ, ഈ നിലയിലുള്ള ഒരു ദിവ്യ സ്നേഹം എനിക്ക് എന്റെ ജീവിത പങ്കാളിയോട് കാണിക്കാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല, എന്നെ കൊണ്ട് കഴിയുകയില്ല. ഞാൻ കടിച്ചു പിടിച്ച ഒരാഴ്ച സഹോദരനൊരു സന്ദേശം പറഞ്ഞതാണല്ലോ, ഈ ആഴ്ച ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഒരു തീരുമാനത്തിന്റെ പുറത്ത് ഒരാഴ്ച കടിച്ചു പിടിച്ച് ജീവിത പങ്കാളിയെ സ്നേഹിക്കാനും കരുതാനും ശ്രമിച്ചാലോ? ഓ, അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ പറയും അത് വർക്ക് ചെയ്തില്ല, അത് പ്രായോഗികമല്ല. മറിച്ച് നമ്മുടെ ഇല്ലായ്മ അപര്യാപ്തത കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പരിശുദ്ധാത്മാവിന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറയുന്ന ആ വാക്യമുണ്ടല്ലോ, 14-ാം അധ്യായം ആദ്യം പരിചയപ്പെടുത്താന്ന് പാഠം. അവിടെ തന്നെ നോക്കുക, 14-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതിന്റെ തൊട്ട് ചേർന്ന വാക്യം 17-ാം വാക്യം, ലോകം അവനെ പരിശുദ്ധാത്മാവിനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയില്ല. നിങ്ങൾക്കോ? നിങ്ങൾ അങ്ങനെയല്ല. ഈ ലോകത്തിന് എന്ത് പറ്റിയല്ല? ഈ ലോകത്തിന് പരിശുദ്ധാത്മാവിന്റെ അടുത്ത് ചെന്ന് അതിൽ നിന്ന് ഈ ദിവ്യ സ്നേഹം വാങ്ങാനായിട്ട് കഴിയില്ല. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവർക്കത് ലഭിക്കുകയില്ല. എന്നാൽ നിങ്ങൾക്കോ? നിങ്ങൾക്ക് ഓ അവിടെ ചെല്ലാനും അവിടെ നിന്ന് ലഭിക്കാനും കഴിയുമല്ലോ എന്നാണ് കർത്താവ് പറയുന്നത്. നമുക്ക് റോമറാജിന്റെ 5-ലേക്ക് കടന്നു വരാം. പരിശുദ്ധാത്മാവിന്റെ ആ നിലയിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെടുന്ന ദിവ്യ സ്നേഹത്തിന് വേണ്ടി വാഞ്ചിക്കാം. എന്താണ് പ്രിയമുള്ളവര്, നാം ഇന്ന് ഈ സന്ദേശത്തോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയങ്ങളെ കൊണ്ടുവരുമ്പോൾ എന്താണ് വേണ്ടത്? 2-3 പടികൾ അക്കമിട്ട് ഈ നിലയിൽ പറയാം. 1, ദൈവമേ നീ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നിൽ ഒരു സ്നേഹമില്ല എന്നുള്ള കാര്യം നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തി അത് സമ്മതിച്ചാൽ മാത്രമേ ദൈവത്തിന് തുടർന്ന് പ്രവർത്തിക്കാനൊക്കെ ആയിട്ടൊക്കെയുള്ളൂ. നാം പറയാറുണ്ടല്ലോ, സത്യസന്ധതയിലാണ് ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നത്. അതേസമയം എനിക്ക് സ്നേഹമുണ്ട് അല്ലെങ്കിൽ ഇത്രയൊക്കെ മതി, ഇതൊരു വലിയ ആവശ്യമുള്ള കാര്യമല്ല എന്നുള്ള നിലയിൽ ചിന്തിച്ചാൽ നിങ്ങൾ സ്നേഹത്തിന്റെ അളവ് ഒരിക്കലും വർദ്ധിക്കുകയില്ല. മറിച്ച് കർത്താവേ, നീ എന്നോട് പറഞ്ഞതുപോലെ ഈ സ്നേഹം പരമപ്രധാനമായ ഒരു കാര്യമാണെങ്കിൽ എന്റെ കുടുംബത്തിൽ, എന്റെ ജീവിത പങ്കാളിയോട്, എന്റെ കുഞ്ഞുങ്ങളോട്, എന്റെ സഭയിൽ എന്റെ സഹോദരങ്ങളോട്, എന്റെ സഹോദരിമാരോട് അത് വർദ്ധിച്ചു വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിൽ അത് സ്വാഭാവികമായിട്ട് എനിക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയുകയില്ല. എന്റെ അപര്യാപ്തത ഞാൻ കാണുന്നേ കർത്താവേ, ഞാൻ അതിനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് ഒന്നാമതായിട്ട് നമ്മുടെ അവസ്ഥ നമ്മൾ സമ്മതിക്കണം. 2, ഈ നിലയിൽ യേശു സ്നേഹിച്ചതുപോലെ ഉള്ള ഒരു സ്നേഹത്തിനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. 3, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ടല്ലോ. അവിടെ എന്താ നമ്മൾ കാണുന്നത്? ഓ, വിശ്വാസത്തോടെ ചോദിക്കണം. ഈ 3 പടികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ അത് ഫുൾഫിൽ ചെയ്താൽ ദിവ്യ സമാധാനം, അതിന്റെ ഭാഗമായിട്ടുള്ള ദിവ്യമായ സ്നേഹം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകരും. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ ഇന്ന് രാവിലെ ഒരു സ്നേഹത്തിന്റെ കുറവിനെ കുറിച്ചാണ് കേട്ടത്. പലപ്പോഴും വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞ് സ്നേഹത്തെ കാണാതെ പോകുന്നെങ്കിൽ യഥാർത്ഥ വിശുദ്ധി എന്ന് പറയുന്നത് സ്നേഹമാണ് എന്ന് 1 തെസ്സലോനിക്കർ നിന്ന് പൗലോസ പറഞ്ഞത് നമ്മൾ കണ്ടു. സ്നേഹം വളരെ പരമപ്രധാനമായ കാര്യമാണ്. പ്രിയമുള്ളവരെ, അതിനൊരു ക്രമമുണ്ട്. ആ ക്രമമനുസരിച്ചാണോ നമ്മൾ ചെയ്യുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നു, മനുഷ്യരോട് സ്നേഹമില്ല, കുടുംബത്തിൽ സ്നേഹമില്ല, സഭയിൽ സ്നേഹമില്ല, അന്യോന്യ ബന്ധങ്ങളിൽ ആ സ്നേഹത്തിന്റെ ഒരു ഒഴുക്ക്, ഊഷ്മളത ഇല്ലാതെ പോകുന്നു. ഇത് പറയുമ്പോൾ എപ്പോഴും അന്യോന്യ കൈകൊടുക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഒരു കൃത്രിമമായിട്ട് നമ്മൾ ഈ ലോകത്തിന്റേതായ രീതിയിൽ എപ്പോഴും ഫോൺ ചെയ്യുകയും ചെയ്യുന്ന ആ നിലയിൽ ഒരു കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് യേശു സ്നേഹിച്ചതുപോലെ സ്വാർത്ഥതയില്ലാതെ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെ ജീവിത പങ്കാളി വന്നില്ലെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നില്ലെങ്കിൽ, ഓ നമ്മൾ പൊട്ടിത്തെറിക്കല്ലേ, ഒരു നിമിഷം ഒന്ന് നിൽക്കണേ, അവർ പറയുന്നത് എന്താ, എന്നോട് അല്പം കരുണ കാണിക്കണേ, എനിക്ക് അല്പം സമയം അനുവദിക്കണേ, ഞാൻ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വന്നോളാം ഇല്ലേ സഹോദര? ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിന്റെ ജീവിത പങ്കാളി നിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് പല രംഗങ്ങളിലും ഒത്ത് ഉയർന്നു വന്നിട്ടില്ലേ? ദൈവം അവളിൽ ഒരു പ്രവൃത്തി ചെയ്തു, അവനിൽ ഒരു പ്രവൃത്തി ചെയ്തു, നിന്റെ കുഞ്ഞുങ്ങളിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഒരു ആ നിലയിൽ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരല്പം സാവകാശം, അല്പം സമയം അനുവദിക്കുക, ഞാൻ നിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് വന്നുകൊള്ളാം എന്ന് അവർ നമ്മോട് പറയുന്നുണ്ട്. അത് നമ്മൾ കേൾക്കണം, കേൾക്കണം. സ്നേഹം, സ്നേഹത്തില് നമുക്ക് അവർക്ക് കുറച്ച് സമയം അനുവദിക്കാനായിട്ട് കഴിയണം. അതുപോലെ നമുക്കെതിരെ നന്ദി കേടോടെ നമ്മളോട് ഓ നമ്മൾ ചെയ്തതിന് ആ നിലയിൽ ഒരു നന്ദി കാണിക്കാതെ പെരുമാറുന്ന അത്തരം അവസ്ഥയിലും യേശുവിനെ പോലെ സ്നേഹിക്കാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ സ്നേഹം നമുക്ക് നമ്മിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. ദൈവസന്നിധിയിൽ പറയാം, കർത്താവേ കർത്താവേ, ഈ ഒരു സ്നേഹമാണ് പരമപ്രധാനം. അത് വരങ്ങളെക്കാൾ പ്രധാനമാണ്, ന്യായ പ്രമാണത്തെക്കാൾ പ്രധാനമാണ്, കർത്താവേ കൽപ്പനകളെക്കാളും പ്രധാനമാണ് എന്ന് ഞാൻ കാണുന്നു. ആ സ്നേഹത്തിന്റെ കുറവ് എന്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നു. ആ സ്നേഹത്തിന്റെ കുറവുള്ളപ്പോ കർത്താവേ ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നു, നിന്നോട് ചോദിക്കുന്നു, നിന്നോട് ചോദിക്കുന്നു, ചോദിക്കുന്നവന് തരാം എന്നുള്ള അവിടുത്തെ വാക്കിൽ ആശ്രയിച്ച് ഞാൻ വിശ്വാസത്തോടെ ചോദിക്കുന്നു, എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ? നമുക്ക് കണ്ണുകൾ തുറന്ന്, നമ്മുടെ ഹൃദയ ദൃഷ്ടി തുറന്ന് നമുക്ക് കർത്താവിനെ, സ്നേഹവാനായ കർത്താവിനെ ഒന്ന് കാണാൻ കഴിയുമോ? കർത്താവിനോട് ചോദിക്കാൻ കഴിയുമോ? ചോദിച്ചാൽ തരാം എന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഓ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ കർത്താവ് നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് ഒരു സ്നേഹത്തിന്റെ കുറവ് അത് വറ്റി പോകുന്നു. ഒരുപക്ഷെ ആദ്യകാലത്തുണ്ടായിരുന്നു, കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അത് വറ്റിപ്പോയി. എങ്ങനെയുമാകട്ടെ ഒരു സ്കേൾസിറ്റി, ഒരു കുറവ് കാണുന്നെങ്കിൽ അത് നമ്മളെ ഒരു ദാഹത്തിലേക്ക് നയിക്കണം. ആ ദാഹത്തോടെ ചെന്നാൽ, വിശ്വാസത്തോടെ ചെന്നാൽ കർത്താവ് പറയും, ദാഹിക്കുന്നവന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, കുടിക്കട്ടെ. നമുക്ക് കർത്താവിന്റെ അടുത്ത് എല്ലാം കർത്താവിനോട് ചോദിക്കാം. സ്നേഹമാ നിന്നെ കണ്ടവൻ